പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ പ്രബോധനങ്ങൾ പഠിക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ തുടങ്ങി വെച്ചത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശുവിൻ്റെ പ്രബോധനങ്ങളെ 5 പ്രഭാഷണങ്ങളായി അവതരിപ്പിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അതിലാദ്യത്തെ പ്രഭാഷണം മലയിലെ പ്രസംഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ മലയിലെ പ്രസംഗത്തിൽ യേശുവിൻ പ്രസംഗിച്ച സുവിശേഷത്തിൻ്റെ ഒരു ഹ്രസ്വരൂപം സമഗ്രമായി സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു വയ്ക്കുകയുണ്ടായി. 110 വാക്യങ്ങളാണ് 3 അധ്യായങ്ങളിലായി ഈ സുവിശേഷ ഭാഗത്തുള്ളത്. അതിന് സമാന്തരമായി ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ ഏകദേശം അതിൻ്റെ 1/4 ഭാഗമേ വരികയുള്ളൂ. മത്തായി യേശുവിൻ്റെ പ്രബോധനങ്ങളെ പല സ്ഥലത്തു നിന്ന് പെറുക്കിയെടുത്ത് ഒരു പ്രസംഗരൂപത്തിൽ അവതരിപ്പിച്ചതാണ് എന്നത് വിചാരിക്കുന്നതിൽ തെറ്റില്ല എന്ന് നമ്മൾ പറയുകയുണ്ടായി. ഇനി ഈ പ്രഭാഷണത്തിലേക്ക് അടുത്തു വരാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. ആദ്യം ഒരു ആമുഖമുണ്ട്. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അപ്പോൾ ജനക്കൂട്ടം അടുത്തു വരുന്നതായി മത്തായി എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായം 24-25 വാക്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ജനക്കൂട്ടങ്ങൾ പലസ്തീനായുടെ പല ഭാഗങ്ങളിൽ നിന്നും മാത്രമല്ല പലസ്തീനായിക്ക് പുറത്തുനിന്നും വരുന്നതായി സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ വന്നതിൻ്റെ എല്ലാം ഉദ്ദേശ്യം യേശുവിൽ നിന്ന് രോഗശാന്തി നേടുക എന്നതാണ്. എപ്പോഴും മനുഷ്യനാവശ്യം തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. രോഗികൾക്ക് സൗഖ്യം വേണം, ദരിദ്രർക്ക് ആഹാരം ആവശ്യമാണ്, വിശക്കുന്നവർക്ക് ആഹാരം വേണം, ജോലി തേടുന്നവർക്ക് ജോലി വേണം. എപ്പോഴും ഭൗതികതയുമായി ബന്ധപ്പെട്ടതാണ് മനുഷ്യൻ്റെ ആവശ്യങ്ങളെല്ലാം. ഇങ്ങനെ തങ്ങളുടെ ഭൗതികമായ ആവശ്യങ്ങളും അതോടൊപ്പം ആത്മീയമായ ആവശ്യങ്ങളുമായി യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നവർ പലരും ബന്ധിതരാണ്, പൈശാചിക ശക്തികൾ ബന്ധനത്തിൽ കഴിയുന്നവരാണ്. ഇതിൽ നിന്ന് മോചനവും അവർക്ക് ആവശ്യമുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങളുമായി യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നവരാണ് ഈ ജനക്കൂട്ടം മുഴുവനും. അവർക്ക് യേശു സൗഖ്യം നൽകിയിരുന്നു. പക്ഷേ ഈ സൗഖ്യം നൽകുന്നതിനപ്പുറത്ത് യേശു അവർക്ക് നൽകുന്ന ദൈവത്തിൻ്റെ വചനം, അതാണ് മത്തായി മലയിലെ പ്രസംഗത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്കു കയറി. ഇതാണ് ആമുഖം. മല മറ്റ് സുവിശേഷങ്ങൾ എന്ന പോലെ മത്തായി എഴുതിയ സുവിശേഷത്തിലും ദൈവിക വെളിപാടിൻ്റെ സ്ഥലമാണ്. പക്ഷേ മത്തായിയുടെ സുവിശേഷത്തിൽ ഈ മലയ്ക്ക് പ്രത്യേകതയുമുണ്ട്. ഈ മല ഇതിന് സമാന്തരമായി നിൽക്കുന്ന സീനായുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇസ്രായേൽ ഒരു ജനമായി മാറിയത് സീനായ് മലയുടെ അടിവാരത്തിൽ വെച്ചാണ്. പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം മുതൽ അങ്ങോട്ട് 3-4 പുസ്തകങ്ങളിലായി ദീർഘിക്കുന്ന ആ വിവരണം, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം, ഈ 4 പുസ്തകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് സീനായ്മലയുമായി ബന്ധപ്പെട്ട ഉടമ്പടിയും ആ ഉടമ്പടിയിലൂടെ അവർ ദൈവജനമായി തീർന്ന അവസ്ഥയുമൊക്കെയാണ്. അപ്പോഴ് മോശയിലൂടെ സീനായ്മലയിൽ വെച്ച് ദൈവം നൽകിയ ഉടമ്പടിയുടെ ബദലെന്ന രീതിയിൽ, അതിന് പൂർത്തീകരണം എന്ന രീതിയിലാണ് ഇവിടെ മല പ്രത്യക്ഷപ്പെടുന്നത്. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. ദൈവിക വെളിപാടിൻ്റെ സ്ഥലം, ദൈവമനുഷ്യ കണ്ടുമുട്ടലിൻ്റെ സമാഗമത്തിൻ്റെ സ്ഥലം. യേശു മലയിലേക്ക് ജനക്കൂട്ടത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയല്ല, ഇവിടെ ഒരു പുതിയ വെളിപാട് നടക്കാൻ പോവുകയാണ്. പ്രതീകം മല എന്ന പ്രതീകത്തിലൂടെ അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. യേശു മലയിലേക്ക് കയറി ഇരുന്നു. സാധാരണ ഇരുന്നു കൊണ്ടല്ല പഠിപ്പിച്ചിരുന്നത്. യേശു നടന്നും യേശു നിന്നും ഒക്കെയായിരുന്നു ജനങ്ങളോട് സംസാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ മത്തായി വളരെ വ്യക്തമായി പറയുന്ന പ്രവർത്തനങ്ങളാണ്. മലയിലേക്ക് കയറി, അവിടെ ഇരുന്നു. തുടർന്ന് ഗ്രീക്ക് ഒറിജിനൽ പറയും, അവൻ വായ തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. വായ തുറന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. വാ തുറക്കാതെ പഠിപ്പിക്കാനാവില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അവൻ മലയിലേക്ക് കയറി ഇരുന്നു, വായ തുറന്നു, ഇങ്ങനെ പറയുന്നത് വളരെ ഔദ്യോഗികമായ ഒരു പ്രബോധനത്തിൻ്റെ ശൈലി അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. ഇരുന്നു കൊണ്ട് പഠിപ്പിക്കുന്നത് അധികാരമുള്ളവനാണ്. ഗുരുവാണ് ഇരുന്നു കൊണ്ട് പഠിപ്പിക്കുക. പ്രവാചകൻ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ യേശു അധികാരമുള്ളവനെ പോലെ ഇരിക്കുകയാണ്. മലമുകളിൽ കയറി ഇരിക്കുന്നവൻ ദൈവിക വെളിപാട് നൽകുന്നവനാണ്. അവൻ്റെ അടുക്കിലേക്കാണ് ശിഷ്യന്മാർ വരുന്നത്. മലയിലേക്ക് കയറുന്ന യേശുവിൻ്റെ അടുക്കിലേക്ക് ശിഷ്യന്മാരാണ് അടുത്തു വരുന്നത്. അവിടെ പ്രത്യേക ശ്രദ്ധേയമാണ്, ആൾക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി, ശിഷ്യന്മാർ അവൻ്റെ അടുത്തെത്തി. അപ്പോൾ മലയിൽ കയറിയിരിക്കുന്ന യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന ശിഷ്യന്മാരാണ്. ജനക്കൂട്ടം താഴെ നിൽക്കുന്നതേയുള്ളൂ. ഇവിടെ തന്നെ ഒരു വേർതിരിവ് കാണും. സൗഖ്യം തേടി വന്ന യേശുവിനെ കാണാനും യേശുവിനെ സ്പർശിക്കാനും രോഗശാന്തി നേടാനും തേടി വന്ന മനുഷ്യർ, ജനക്കൂട്ടം താഴെ നിൽക്കുന്നു. ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കിലേക്ക് അടുത്തു വരുന്നു. അങ്ങനെ അടുത്തു വന്നവരോടാണ് യേശു സംസാരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള യേശുവിൻ്റെ പഠിപ്പിക്കൽ ആധികാരികമായ ഒരു പ്രബോധനമാണ്. മറ്റ് റബ്ബിമാരെ പോലെയല്ല, ഏതെങ്കിലും ബൈബിൾഭാഗം ഉദ്ധരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ മുൻപേ കടന്നുപോയ ഏതെങ്കിലും റബ്ബിമാരുടെ ഗുരുക്കന്മാരുടെ ഉപദേശങ്ങളെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് അല്ല യേശു പഠിപ്പിക്കുന്നത്. യേശുവിൻ്റെ പ്രബോധനം വളരെ പ്രത്യേകമാണ്, ഒരു ആധികാരികമായ ദൈവിക വെളിപാട് പോലെയാണ്. പ്രവാചകനേക്കാൾ ഉപരിയായിട്ടാണ് യേശു സംസാരിക്കുന്നത്. പ്രവാചകന്മാർ പറയും ദൈവമരുളി ചെയ്യുന്നു, പക്ഷെ ഇവിടെ ദൈവമരുളി ചെയ്യുന്നതല്ല, ഞാൻ പറയുന്നു എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെയാണ് യേശു പഠിപ്പിക്കുക. അപ്പോഴേ മലയിലെ പ്രസംഗത്തിന് ആ ഒരു പ്രത്യേകതയുണ്ട്. ഇനി മലയിലെ പ്രസംഗം ലൂക്കായുടെ സുവിശേഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറെ വ്യത്യാസങ്ങൾ നമ്മൾ കാണും. ആദ്യ ഭാഗത്ത് തന്നെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഈ ഒരു ആമുഖത്തിന് ശേഷം യേശു പഠിപ്പിക്കുന്നത്, യേശു പ്രസംഗിക്കുന്നത്, പഠിപ്പിക്കാൻ തുടങ്ങിയത് പറഞ്ഞിട്ട് തുടങ്ങുന്നത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവിടുത്തേതാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും, അഷ്ടഭാഗ്യങ്ങൾ എന്നാണ് നമ്മൾ വേദപാഠ ക്ലാസ്സിൽ പഠിക്കുന്നത്. അഷ്ടഭാഗ്യങ്ങൾ എട്ടു ഭാഗ്യങ്ങൾ എന്നാണ്. നമ്മൾ കൃത്യമായിട്ട് എണ്ണി നോക്കിയാൽ എട്ടല്ല, ഇവിടെ ഒൻപത് കാണും. അവസാനത്തെ ഒന്ന് നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന 11-12 വാക്യങ്ങളിൽ പീഡനത്തെക്കുറിച്ച് പറയുന്നത് അഷ്ടഭാഗ്യങ്ങൾക്കപ്പുറത്താണ്. കൃത്യമായി പറഞ്ഞാൽ 9 എന്ന് കാണും, പക്ഷേ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ 8 9 4 ഉള്ളൂ. ആദ്യമേ വരുന്ന ചോദ്യം ഇതാണ്, ഇതിലേതാണ് യേശു പഠിപ്പിച്ചത്? ഒറിജിനലായിട്ട് നോക്കുമ്പോൾ, ചരിത്രപരമായി നോക്കിയാൽ ഇതിലേതായിരിക്കും യേശു പറഞ്ഞ കാര്യം? മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറയുന്ന ഭാഗ്യങ്ങളും ലൂക്കായി എഴുതിയ സുവിശേഷത്തിൽ പറയുന്ന ഭാഗ്യങ്ങളും തമ്മിൽ സാമ്യമുണ്ട്, ബന്ധമുണ്ട്, പക്ഷേ വ്യത്യാസമുണ്ട്. അതോടൊപ്പം എന്താണ് ഈ ഭാഗ്യം എന്ന ആ ഉദ്ഘോഷണത്തിൻ്റെ വിശദീകരണം, വ്യാഖ്യാനം? നമുക്കാദ്യമേ ആ വാക്കിൽ തുടങ്ങാം. ഭാഗ്യം ഗ്രീക്കിൽ മക്കാരിയോസ് എന്ന് പറയും. മക്കാരിയോസ് എന്ന് പറഞ്ഞാൽ സന്തോഷവാൻ, ഹാപ്പി എന്നർത്ഥം. നിങ്ങളുടെ അവസ്ഥ എത്രയോ ഭാഗ്യമുള്ളത്, എത്രയോ സന്തോഷപ്രദം. ഹൗ ഹാപ്പി ഈസ് ദ മാൻ. നിങ്ങളുടെ അവസ്ഥ എത്ര സന്തോഷപ്രദം, ഇതാണ് വാസ്തവത്തിൽ ഈ വാക്കിൻ്റെ അർത്ഥം. ഭാഗ്യവാന്മാർ, പ്രത്യേകമായൊരു ഭാഗ്യം ലഭിച്ചു എന്നതിനേക്കാൾ കൂടുതൽ ഒരു പ്രത്യേക അവസ്ഥ, സന്തോഷകരമായ ഭാഗ്യകരമായ ഒരു അവസ്ഥ. പഴയ നിയമത്തിൽ അനേകം തവണ ആവർത്തിക്കുന്നതാണിത്, അനേകം തവണ പറയുന്നുണ്ട്. 2-3 ഉദാഹരണങ്ങൾ മാത്രം എടുത്തു കാണിക്കാം. 1-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഭാഗ്യവാൻ എന്ന് പറയുന്ന സങ്കീർത്തനം 1-ാം സങ്കീർത്തനം 1-ാം വാക്യം, ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. ഭാഗ്യം ലഭിച്ചവൻ, നമ്മൾ ലോട്ടറി അടിക്കുന്നവരെയാണ് ഭാഗ്യവാന്മാരെന്ന് പറയുക. ഏതെങ്കിലും പ്രത്യേകമായൊരു അനുഗ്രഹം, പ്രത്യേകമായൊരു ആനുകൂല്യം ലഭിച്ചു എന്ന് മാത്രമല്ല, ഈ വ്യക്തിയുടെ അവസ്ഥ എത്ര സന്തോഷപ്രദമാണ്. അസൂയാവഹമായ വിധത്തിൽ, എല്ലാവർക്കും അനുകരണാർഹമായ വിധത്തിൽ സന്തോഷപ്രദമാണ് ഈ വ്യക്തിയുടെ അവസ്ഥ. ദൈവത്തിൻ്റെ പ്രത്യേക കൃപയ്ക്ക് പാത്രീഭൂതനാണ് ആ മനുഷ്യൻ, ഇതാണ് അർത്ഥം. ഭാഗ്യവാൻ, ദൈവം പ്രത്യേകമായി കടാക്ഷിച്ചവൻ, സന്തോഷവാൻ. 32-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. പാപമോചനം ലഭിച്ച വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ ഭാഗ്യമെന്ന് പറയുക. ഇങ്ങനെ അനേകം സങ്കീർത്തനങ്ങളിലും ബൈബിൾ ഭാഗങ്ങളിലും ആവർത്തിക്കുന്ന ഒന്നാണ് ഭാഗ്യവാൻ. ഇനി മത്തായി എഴുതിയ സുവിശേഷത്തിലേക്കും ലൂക്കായുടെ സുവിശേഷത്തിലേക്കും വരുമ്പോഴേക്കും എന്താണ് ഈ ഭാഗ്യത്തിൻ്റെ അടിസ്ഥാനം? ആരെയാണ് ഭാഗ്യവാന്മാരെന്ന് വിളിക്കുക? എന്താണ് ഈ ഭാഗ്യത്തിന് നിദാനമായി നിൽക്കുന്നത്? മത്തായി എഴുതിയ സുവിശേഷത്തിൽ 8 തവണ ഭാഗ്യവാൻ എന്ന് പറയും, 9-ാം തവണ അവർ കൂടുതൽ ഭാഗ്യത്തെക്കുറിച്ചും പറയും. ലൂക്കായ എഴുതിയ സുവിശേഷത്തിൽ ഇത് 4 ചുരുങ്ങുകയാണ്. ഞാൻ ആദ്യമേ ലൂക്കായ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് വായിക്കാം. ലൂക്കായ എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ 20 മുതലുള്ള വാക്യങ്ങളിൽ സുവിശേഷ ഭാഗ്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അവൻ ശിഷ്യരുടെ നേരെ കണ്ണുകൾ ഉയർത്തി അരുളി ചെയ്തു. മത്തായിയിലാവട്ടെ ലൂക്കായിലാവട്ടെ, ശിഷ്യന്മാരെയാണ് ഭാഗ്യവാന്മാരെന്ന് വിളിക്കുന്നത്. അപ്പോൾ ശിഷ്യത്വവുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ ഭാഗ്യത്തിന് അടിസ്ഥാനമായി നിൽക്കുന്നതും ദൈവകൃപയുടെ സന്തോഷത്തിന് അടിസ്ഥാനം. ശിഷ്യന്മാരുടെ നേരെ കണ്ണുകൾ ഉയർത്തി അരുളി ചെയ്തു, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ തൃപ്തരാക്കപ്പെടും. ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യ നിങ്ങളെ ദ്വേഷിക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ ആഹ്ലാദിക്കുവിൻ, സന്തോഷിച്ച് കുതിച്ചു ചാടുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങളുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോടും ഇപ്രകാരം തന്നെയാണ് പ്രവർത്തിച്ചത്. ലൂക്കായുടെ സുവിശേഷത്തിലെ ആദ്യത്തെ മൂന്ന് ഭാഗ്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അത് നേരിട്ട് ശിഷ്യന്മാരോടാണ് പറയുക. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. തൻ്റെ മുമ്പിലിരിക്കുന്ന വ്യക്തികളെ നോക്കിക്കൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഇനി അവരുടെ അവസ്ഥയെക്കുറിച്ചും പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാരാന്നാണ് പറയുക. ആ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ സവിശേഷത എന്താണെന്ന് വിശദീകരിക്കുന്നില്ല. മത്തായിലേക്ക് വരുമ്പോൾ വ്യത്യാസമുണ്ട്. ഭൗതികമായ സാമൂഹികമായ ഒരു ദാരിദ്ര്യത്തെയാണ് മുഖ്യമായും ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് തോന്നും. ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവർ ലൂക്കായുടെ സുവിശേഷം മത്തായിലേക്ക് വരുമ്പോഴേക്കും അത് നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരായി. ദരിദ്രർ എന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ ആത്മാവിൽ ദരിദ്രർ എന്നാകും. ഇപ്പോൾ കരയുന്നവർ എന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ ദുഃഖിക്കുന്നവർ വിലപിക്കുന്നവർ എന്നാകും. ഇപ്പോഴേ ലൂക്കായ എഴുതിയ സുവിശേഷത്തിൽ കാണുന്ന മനുഷ്യൻ്റെ അവസ്ഥ അവൻ്റെ അനുദിന ജീവിത യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട ഭൗതിക സാമൂഹിക അവസ്ഥയുമായി ബന്ധപ്പെട്ട ഒന്നാണ്. മത്തായിൽ അല്പം കൂടി ആധ്യാത്മികമായ ഒരു അവസ്ഥാവിശേഷമാണുള്ളത്. ഇതിലേതാണ് യേശു പഠിപ്പിച്ചത്? യേശുവിൻ്റെ വാക്കുകൾ മനുഷ്യൻ്റെ അനുദിന ക്ലേശങ്ങളെ സംബന്ധിക്കുന്നതാണോ അതോ അവൻ്റെ ആധ്യാത്മിക അവസ്ഥയെ സംബന്ധിക്കുന്നതാണോ? ഇതിനെക്കുറിച്ച് ബൈബിൾ പഠിതാക്കളുടെയും വ്യാഖ്യാതാക്കളുടെ ഇടയിലും ഇന്ന് വലിയ തർക്കം നിലനിൽക്കുന്നുണ്ട്. രണ്ടും യേശു പറഞ്ഞതാവാൻ പാടില്ലായില്ല, പക്ഷേ ഏതായിരിക്കാം കൂടുതൽ ഒറിജിനൽ? പൊതുവേ ബൈബിൾ പഠിതാക്കളുടെ ചിന്ത ലൂക്കായ എഴുതിയ സുവിശേഷത്തിലാണ് കൂടുതൽ ആധികാരികമായ യേശുവിൻ്റെ തന്നെ വാക്കുകൾ എന്ന് ആണ് കടന്നു വരുന്നത്. കാരണം മത്തായി എഴുതിയ സുവിശേഷത്തിൽ കാണുന്ന ആധ്യാത്മികതയെ മാറ്റിപ്പറഞ്ഞുകൊണ്ട് ഭൗതികമായി വ്യാഖ്യാനിക്കാൻ ഉള്ള ഒരു സാധ്യത കുറവാണ് പൊതുവെ. അതേസമയം യേശുവിൻ്റെ വാക്കുകൾക്ക് ആവശ്യമായ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും കൊടുക്കുക സ്വാഭാവികമായും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇപ്പോഴ് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ യേശുവിൻ്റെ പ്രവർത്തന ശൈലിയും ഇന്ന് അതിൻ്റെ നമുക്ക് നൽകുന്ന സന്ദേശത്തിൻ്റെ പ്രസക്തിയും നമ്മൾ ഗ്രഹിക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. ഓരോ ഭാഗ്യത്തെയും വിശദമായി പഠിക്കുമ്പോൾ അത് കൂടുതൽ വ്യക്തമാക്കാൻ നമ്മൾ ശ്രമിക്കുന്നതാവും. എന്നാലും യേശു നൽകുന്ന ഈ ഭാഗ്യം ആദ്യത്തേത് ഒരു നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇതൊരു നിയമസംഹിത അവതരിപ്പിക്കുന്നതല്ല, എന്തു ചെയ്യണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയല്ല, മാനസാന്തരത്തിനുള്ള ആഹ്വാനമല്ല, നിയമത്തിൻ്റെ വിശദമായ ആവിഷ്കരണമല്ല, ഒരു പ്രത്യേക അവസ്ഥയെ ആണ് യേശുവിടെ എടുത്തു കാണിക്കുന്നതും ഉദ്ഘോഷിക്കുന്നതും. ഒരു എക്സ്ക്ലമേഷൻ പോലെ, ആശ്ചര്യചിഹ്നം പോലെ, നിങ്ങളുടെ അവസ്ഥ എത്രയോ ഭാഗ്യമുള്ളത്, എത്രയോ അനുഗ്രഹീതം, എത്രയോ സന്തോഷപ്രദം. എന്താണ് ഈ അവസ്ഥ? ദരിദ്രരായി കഴിയുക, ഇപ്പോൾ കരയുക, വിശക്കുക, ഇതൊക്കെ അതിൽ തന്നെ ഒരു കാരണവശാലും ഭാഗ്യമോ സന്തോഷമോ ആയി കാണാൻ സാധിക്കാത്തതാണ്. നേരെ മറിച്ചാണ് മനുഷ്യർ അന്നും ഇന്നും പറയുക. ദാരിദ്ര്യം ഒരു ശാപമായി കരുതുകയും സമ്പത്തിനെ അനുഗ്രഹമായി കരുതുകയും ചെയ്ത ഒരു സമൂഹമായിരുന്നു യേശുവിന് ചുറ്റുമുണ്ടായിരുന്നത്. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. യേശു ദാരിദ്ര്യത്തെ ഒരു ഭാഗ്യമായി അവതരിപ്പിക്കുന്നുമില്ല. യേശു പറയുന്നത് ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ഇപ്പോൾ വിശക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്താണ് ഇതിൻ്റെ അർത്ഥം? യേശുവിൻ്റെ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങളും പ്രബോധനങ്ങളും നോക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. യേശുവിൻ്റെ ആഗമനത്തോടുകൂടി ഈ സമൂഹത്തിൽ കാതലായ പരിവർത്തനം വന്നു കഴിഞ്ഞു അഥവാ വന്നുകൊണ്ടിരിക്കുന്നു. യേശു പ്രസംഗിക്കാൻ ആരംഭിച്ചു തന്നെ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദൈവം തൻ്റെ ഭരണം ഈ ഭൂമിയിൽ ഒരു യാഥാർത്ഥ്യമാക്കുകയാണ്. ദൈവത്തിൻ്റെ ഹിതം ഈ ഭൂമിയിൽ നടപ്പിലാകാൻ തുടങ്ങുകയാണ്. ആ തുടക്കം യേശുവിലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇപ്പോൾ വേദനിക്കുകയും ഇപ്പോൾ വിലപിക്കുകയും കരയുകയും ഇപ്പോൾ വിശക്കുകയും ദരിദ്രരായി കഴിയുകയും ചെയ്യുന്നവരുടെ അവസ്ഥയിൽ മാറ്റമുണ്ടാകുന്നു എന്ന് യേശു പറയുക. ആരുടെയും മുമ്പിൽ കൈനീട്ടി നിൽക്കേണ്ടവരാണിവർ. ഈ വിലപിക്കുന്നവരും ദരിദ്രരും അവശരുമായ വ്യക്തികൾ, ആരുടെയും മുമ്പിൽ യാതൊരു അവകാശവും ഇല്ലാത്ത വ്യക്തികളാണ്. അവഗണിക്കപ്പെട്ടവർ, പുറന്തള്ളപ്പെട്ടവർ, സമൂഹത്തിൻ്റെ വേലിയറമ്പുകളിലേക്ക് വലിച്ചെറിയപ്പെട്ടവർ, യാതൊരു അവകാശവും ഇല്ലാത്തവർ, ആ അവകാശം സംരക്ഷിക്കാനായിട്ട് ആരെടുക്കൽ പോയി യാചിക്കാൻ കഴിവില്ലാത്തവർ, സമൂഹത്തിൽ യാതൊരു സ്ഥാനവും ഇല്ലാത്തവർ, ഇങ്ങനെയുള്ള വ്യക്തികളുടെ അടുക്കിലേക്കാണ് അധികം അങ്ങും യേശു കടന്നു വന്നത്. തീർച്ചയായിട്ടും യേശുവിൻ്റെ പ്രവർത്തനം ഏതെങ്കിലും ഒരു സോഷ്യൽ കാറ്റഗറി സമൂഹ മാത്രം ആയി ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു പറയാനാവില്ല. പക്ഷേ ഇതുവരെ നടന്ന സുവിശേഷ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, യേശുവിനെ സ്വീകരിക്കാൻ സന്നദ്ധരായത് സമൂഹത്തിന് താഴേക്കിടയിലുള്ളവരാണ്, മറ്റാരെങ്കിലും ആശ്രയിക്കാൻ കഴിവില്ലാതിരുന്നവർ, ദൈവത്തിന് മുമ്പിൽ പോലും യാതൊരു അവകാശവുമായി കടന്നു ചെല്ലാൻ സാധിക്കാതിരുന്ന ജുങ്കക്കാരും പാവികളുമൊക്കെയാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരാൻ തയ്യാറായവർ. അവരെ നോക്കിക്കൊണ്ടാണ് യേശു പറയുക, നിങ്ങളുടെ അവസ്ഥ എത്രയോ സന്തോഷപ്രദമാണ്. എന്താ കാരണം? കാരണം ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധനായിരിക്കുന്നു. ഇത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ടാണ് യേശു അവതരിപ്പിക്കുക. ഒന്നുമില്ലാത്തവനെ സംരക്ഷിക്കുക ദൈവത്തിൻ്റെ കടമയാണ്. ഉദാഹരണത്തിന് യേശയ്യാടെ പുസ്തകം 25 അധ്യായം 4-5 വാക്യങ്ങൾ, അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രൻ്റെ കഷ്ടതകളിൽ അവന് ഉറപ്പുള്ള അഭയവുമാണ്, കൊടുങ്കാറ്റിൽ ശക്തി ദുർഗവും കൊടും വെയിലിൽ തണലും. നീചൻ കോട്ടയ്ക്കെതിരെ ചീറിയെടുക്കുന്നത് കൊടുങ്കാറ്റ് പോലെയാണ്, മണലാരണ്യത്തിലെ ഉഷ്ണക്കാറ്റ് പോലെ. വിദേശികളുടെ ആക്രോശം അങ്ങ് അടക്കുന്നു, മേഘത്തിന് തണൽ വെയിൽ മറയ്ക്കുന്നത് പോലെ. ക്രൂരന്മാരുടെ വിജയഗാനം അങ്ങ് ഇല്ലാതാക്കുന്നു. പാവപ്പെട്ടവന് സംരക്ഷണം നൽകുന്നവനാണ് ദൈവം. യേശയ്യാടെ പുസ്തകം 11 നമ്മളിത് വീണ്ടും കാണും. 11:4-5 വാക്യങ്ങളിൽ വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചുള്ള പ്രവചനമാണ്. ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും, ഭൂമിയിലെ എളിയവരോടവൻ നീതിപൂർവ്വം വർദ്ധിക്കും, ആജ്ഞാദണ്ഡുകൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും, അവൻ്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും. ഇങ്ങനെ വരാൻ പോകുന്ന ആ വലിയ രക്ഷയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു എന്ന് യേശു പറയുകയാണ്. യേശയ്യാടെ പുസ്തകം 61 1-3 വരെയുള്ള വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് യേശു നസറത്തിൽ തൻ്റെ പ്രസംഗം ആരംഭിച്ചത്. ദൈവമായ കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബെഞ്ചുതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും. കർത്താവിന് സ്വീകാര്യം കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും, വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. അപ്പോൾ യേശു വന്നതിൻ്റെ ഉദ്ദേശം ഈ ദരിദ്രരെ സദ്വാർത്ത അറിയിക്കുകയാണ്. അതാണ് വാസ്തവത്തിൽ യേശു പറഞ്ഞു വിൽക്കുന്നതും, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, കാരണം ദൈവം നിങ്ങളോടുകൂടിയാണ്. ഇതുവരെ ആരും അത് പറഞ്ഞിരുന്നില്ല. ദാരിദ്ര്യവും അപകടമരണവും ഹ്രസ്വജീവിതവും രോഗവുമെല്ലാം ദുരിതമായി, ദുരന്തമായി, ശാപമായി കരുതിയിരുന്നൊരു സാഹചര്യത്തിൽ യേശു കടന്നു വരുന്നു, പറയും ദൈവത്താൽ തിരസ്കരിക്കപ്പെട്ടവരല്ല നിങ്ങൾ, ദൈവം നിങ്ങളോടുകൂടിയാണ്, ദൈവം നിങ്ങളുടെ കൂടെ പക്ഷത്തുണ്ട്, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആരംഭിക്കുകയാണ്. ആ പ്രവർത്തനത്തിൻ്റെ ആദ്യ പടിയാണ് യേശുവിലൂടെ കാണുന്നത്. യേശു നൽകുന്ന രോഗശാന്തികൾ, യേശു നൽകുന്ന പാപമോചനം, യേശുവിലൂടെ ലഭ്യമാകുന്ന പിശാചു ബഹിഷ്കരണം, ഇതെല്ലാം ഈ ദൈവരാജ്യത്തിൻ്റെ വിവിധ മാനങ്ങളെ പ്രകടമാക്കുന്ന അടയാളങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് യേശു പറയും, നിങ്ങൾ യഥാർത്ഥത്തിൽ ശപിക്കപ്പെട്ടവരല്ല, ഭാഗ്യവാന്മാരാണ്, ദൈവം നിങ്ങളോടുകൂടിയുണ്ട്, അവരോട് ചേർന്നതുകൊണ്ടാണ് യേശു പറയുന്നത്. ഇപ്പോൾ ദൈവരാജ്യം എന്നത് ദൈവം കനിഞ്ഞു നൽകുന്ന ദാനമാണ്. മനുഷ്യൻ്റെ യോഗ്യതകളെ പരിഗണിച്ചുകൊണ്ടല്ല, നീതിമാന്മാരുടെ നീതിക്ക് പ്രതിഫലമായി നൽകുന്ന ഒന്നല്ല യേശു പ്രഘോഷിച്ച ദൈവരാജ്യം. അതാണ് ആദ്യത്തെ പടി നമ്മൾ കാണുക. നമ്മൾ പാപികളായിരിക്കും, നമുക്ക് വേണ്ടി തൻ്റെ ഏകജാതത്തെ പോലും നൽകാൻ തയ്യാറായവനാണ് ദൈവം. ഞാൻ നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയാണ് വന്നത്, യേശു പഠിപ്പിച്ചു. കാണാതെ പോയ നാണയം വിളക്ക് കൊളുത്തി അടിച്ചുവാരി തേടുന്ന വീട്ടമ്മയെപ്പോലെയാണ് ദൈവം. കാണാതെ പോയ ആടിനു വേണ്ടി തിരഞ്ഞു നടക്കുന്ന ഇടയനെ പോലെയാണ് ദൈവം. വീട് വിട്ടിറങ്ങിപ്പോയ ധൂർത്തപുത്രന് വേണ്ടി കാത്തിരിക്കുന്ന, വിങ്ങുന്ന ഹൃദയവുമായി കാത്തിരിക്കുന്ന പിതാവാണ് ദൈവം. ഇങ്ങനെ മനുഷ്യൻ്റെ യോഗ്യതകളെ പരിഗണിക്കാതെ അവൻ്റെ ഇല്ലായ്മയിലേക്ക്, അവൻ്റെ പാപാവസ്ഥയിലേക്ക്, അവൻ്റെ നിസ്സഹായതയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം. ആ ദൈവം വെച്ചു നീട്ടുന്ന വലിയ സൗജന്യമായ ദാനമാണ് രക്ഷ. അതാണ് ദൈവത്തിൻ്റെ രാജ്യം. ദൈവം തൻ്റെ രാജ്യം നിങ്ങൾക്ക് നൽകുന്നു. അതാണ് യേശു നൽകുന്ന വലിയ സന്ദേശം, സുവിശേഷം. ഇനി ഓരോ വിശദാംശങ്ങളിലേക്ക് നമ്മൾ അടുത്ത തവണ കടന്നു വരുന്നതാണ്. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഈ വിചിന്തനം അവസാനിപ്പിക്കാം. സ്നേഹനിധിയായ ദൈവമേ, ഞങ്ങളുടെ യോഗ്യതകളെ പരിഗണിക്കാതെ ഞങ്ങളുടെ ഇല്ലായ്മയിലേക്കും ഞങ്ങളുടെ ദുഃഖങ്ങളിലേക്കും ഞങ്ങളുടെ കഴിവുകേടുകളിലേക്കും പാപങ്ങളിലേക്കുമെല്ലാം ഇറങ്ങി വന്ന് ഞങ്ങളെ കൈപിടിച്ചുയർത്താൻ തിരുമനസ്സായ ആ വലിയ കൃപയ്ക്ക് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വാസ്തവത്തിൽ നിരാശരായി കഴിയേണ്ടവരല്ല ഞങ്ങൾ. ഞങ്ങളുടെ പാപത്തിലും ഞങ്ങളുടെ നിരാശയിലും ഒതുങ്ങിക്കൂടേണ്ടവരല്ല ഞങ്ങൾ. അങ്ങ് ഞങ്ങളെ മക്കളായി സ്വീകരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് വിശുദ്ധീകരിച്ച് അങ്ങയുടെ മക്കളായി സ്വീകരിച്ചിരിക്കുന്നുവെന്ന് അങ്ങേ പുത്രനിലൂടെ ഞങ്ങൾക്ക് ഈ ഉറപ്പിനെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. യേശുവെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. യേശുവെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര